ക്രിസ്തീയ ജീവിതം വിജയപ്രദമാക്കുവാനുള്ള വഴിയാണ് ഈ ദിവസങ്ങളിൽ വിശുദ്ധനായ പൗലോസ് ഗലാത്യ ലേഖനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തോൽക്കപ്പെട്ട ഒരു കൂട്ടം വിശ്വാസികളായി തുടരുവാനല്ല, വിജയത്തിലേക്ക് മുന്നേറുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് നാം എപ്പോഴും ഓർക്കണം. എന്തെങ്കിലുമൊക്കെ പരീക്ഷ തന്ന് നാം തോറ്റ് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല, അത് പിശാചിൻ്റെ പണിയാണ്. ദൈവം എല്ലാ മനുഷ്യനെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അവൻ വിജയിക്കണം എന്ന് മാത്രമാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിജയിക്കണം, സന്തോഷവാനായിരിക്കണമെന്നാണ്. ജഡത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു, അതിനെ നിയന്ത്രിച്ച് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായല്ലോ. വിജയത്തിനുള്ള മാർഗം വളരെ ലഘുവാകുന്നു എന്ന് പൗലോസ് പറയുന്നു. ഓരോന്നിനോടും അതിന് തക്കതായ ക്രിസ്തീയ മനോഭാവം നാം പുലർത്തണം. അപ്പോസ്തലൻ്റെ വാക്കുകളിൽ തന്നെ പറയുകയാകുന്നുവെങ്കിൽ, നാം ജഡത്തെ ക്രൂശിക്കണം, ആത്മാവിൽ നടക്കണം. 5:23 വരെ നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ആത്മാവിൻ്റെ ഫലം അതാകുന്നു നാം ഒടുവിലായി കണ്ടത്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവിൻ്റെ ഫലങ്ങളല്ല, ഫലമാണ്. 9 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതിന് 2 വ്യാഖ്യാനമുണ്ട്. 1 വ്യാഖ്യാനം, ഈ 9 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫലമാണ്, 9 രുചി ഉള്ള ഒരു ഫലം. ഒന്നിൽ നിന്ന് മാറ്റിക്കളവാൻ സാധിക്കാത്ത വിധം ഒരുമിച്ച് ചേർന്നിരിക്കുന്ന 9 കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫലങ്ങൾ എന്ന് പറയാതിരുന്നത്. വേറൊരു വ്യാഖ്യാനം, ഈ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫലം ഒന്നേ ഉള്ളൂ, അത് ആദ്യം പറഞ്ഞിരിക്കുന്ന സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന 8 സ്വതവേ ഉണ്ടാകും. ഫലം അങ്ങനെയാണല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലം ഉള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? സ്വന്തം പരിശ്രമം കൊണ്ടത് സാധിക്കില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കാണുകയുണ്ടായി. ഇന്ന് നമുക്ക് 24 മുതൽ നോക്കാം. 24 വായിക്കുന്നത്, ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. എപ്പോഴാണ് ജഡം ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തു മരിച്ചപ്പോൾ. തങ്ങൾ മരിച്ചു എന്ന് അംഗീകരിച്ച് ആ അടിസ്ഥാനത്തിൽ അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആകുന്നു അവരുടെ ജഡം ക്രൂശിക്കപ്പെടുന്നത്. റോമലേഖനം 6:13 പൗലോസ് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. കൊലോസ് ലേഖനം 3:3 നാം വായിക്കുന്നത്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 2:20 നാം കണ്ടത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. ഈ വേദഭാഗങ്ങളിലെ എല്ലാം ചിന്ത എന്തെന്നാൽ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ അതേസമയം വിശ്വാസിയും ക്രൂശിക്കപ്പെട്ടു എന്നത്രേ. ഇന്ന് ഒരു വിശ്വാസി ജീവനുള്ള ക്രിസ്തുവുമായി ചേർന്നിരിക്കുന്നു, ഒന്നായിരിക്കുന്നു, താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ വിജയം എന്നത് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല, ക്രിസ്തുവിൽ സമർപ്പിച്ച് പ്രാപിക്കേണ്ടത് അത്രേ. സമർപ്പിക്കുക എന്നത് മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാകുന്നു. വിജയം എന്നുള്ളത് ക്രിസ്തുവിൽ സമർപ്പിച്ച് പ്രാപിക്കേണ്ട ഒന്നാകുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് എത്രമാത്രം എളുപ്പമുള്ള ഒന്നാകുന്നു എന്ന് നാം കാണുവാൻ സാധിക്കും. ഇന്ന് അനേകർക്കും ഏറ്റവും പ്രയാസമുള്ളത് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ജഡം ക്രൂശിക്കപ്പെടണം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു സത്യമാകുന്നു. ഒരു സാദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാദിക്കുന്നത് ശരിയല്ലെങ്കിലും ഈ വാസ്തവം മനസ്സിലാക്കുവാൻ സഹായകരമായ ഏതാനും കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒരു വിശ്വാസി തൻ്റെ പഴയ സ്വഭാവത്തെ ത്യജിക്കുന്നത് ഒരു സഹതാപവും ദയയും ഒന്നുമില്ലാത്തതുപോലെയാണ്. റോമക്കാരുടെ ഇടയിൽ ക്രൂശീകരണം എന്ന് പറഞ്ഞിരുന്നത് മാന്യമായ രീതിയിലോ നല്ല ആളുകൾക്ക് വേണ്ടിയോ ചെയ്തിരുന്ന ഒരു വധശിക്ഷയുടെ മാർഗമായിരുന്നില്ല എന്നോർക്കണം. ഏറ്റവും മോശക്കാരായി കണക്കാക്കിയിരുന്ന കുറ്റവാളികൾക്കാണ് ഈ വിധത്തിൽ ശിക്ഷ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ മരണം ഏറ്റവും അധികം ലജ്ജാകരമായ ഒന്നായി പറയപ്പെടുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ജഡത്തെ ക്രൂശിക്കുമ്പോൾ ആദരവോടും ദയയോടും നിവർത്തി കെട്ടതുകൊണ്ടുമൊന്നുമല്ല നാം അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെയോ, ഇതിനേക്കാൾ കുറഞ്ഞതൊന്നും അതർഹിക്കുന്നില്ല, അത്രയ്ക്ക് ദുഷ്ടതയാണെന്ന് കണ്ട് തന്നെ നാം ജഡത്തെ ക്രൂശിക്കണം. ഒരു അനുരഞ്ജനത്തിന് നാം ഒരിക്കലും മുതിരേണ്ടതില്ല. രണ്ടാമതായി, ഒരു വിശ്വാസി തൻ്റെ പഴയ സ്വഭാവത്തെ ത്യജിക്കുന്നത് വേദനാജനകമാണ്. ക്രൂശീകരണം അത്രയേറെ വേദന നൽകുന്ന ഒരു ശിക്ഷാമാർഗമായിരുന്നു. ഭയാനകമായ വേദന, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെ തള്ളിക്കളയുമ്പോൾ ഉണ്ടാകുന്ന വേദന നമ്മിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? മൂന്നാമതായി, പഴയ സ്വഭാവത്തെ ത്യജിക്കുക എന്നുള്ളത് ഉറപ്പായി ചെയ്യേണ്ടതാണ്. ക്രൂശിന്മേൽ വധിക്കുന്നത് വളരെ സാവധാനത്തിലുള്ള മരണമാണെങ്കിലും അത് ഉറപ്പായിട്ടുള്ള ഒന്നത്രേ. നാം ജഡത്തിൻ്റെ സകല പ്രവൃത്തികളും ക്രൂശിക്കേണ്ടതുണ്ട്. വിശുദ്ധിയുടെ ഒന്നാമത്തെ രഹസ്യം നമ്മുടെ അനുതാപത്തിൻ്റെ ആഴവും ഉറപ്പും എത്ര എന്നുള്ളതാണ്. ഏതെങ്കിലും പാപം തുടർച്ചയായി നമ്മെ പിന്തുടർന്ന് പിടിക്കുകയും കീഴടക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഒന്നുകിൽ നാം വാസ്തവമായി അനുതപിച്ചിട്ടില്ല, അല്ലെങ്കിൽ അനുതപിച്ചു എന്നാൽ ആ അനുതാപത്തിൽ തുടർന്നിട്ടില്ല എന്നതാകും. നാം നമ്മുടെ പഴയ സ്വഭാവത്തെ ക്രൂശിച്ചിട്ട് പലപ്പോഴും അതിനോടുള്ള സ്നേഹം കൊണ്ട് ആ സ്ഥലം സന്ദർശിക്കുവാൻ പോകുമില്ലേ? അവിടെ ചെല്ലുമ്പോൾ നമുക്കാകെ സങ്കടമാകും. നാം അതിനെ തലോടുവാനും താലോലിക്കുവാനും അതിൻ്റെ വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുവാനും തുടങ്ങും. പലപ്പോഴും നാം അവനെ ക്രൂശിൽ നിന്നും താഴെ ഇറക്കി സഹായിക്കുവാൻ ശ്രമിച്ചെന്ന് വന്നേക്കാം. അതിനെ അവിടെ തന്നെ ഇട്ടേക്കുവാൻ നാം പഠിക്കണം. അതിനോട് യാതൊരു ദയയും കാണിക്കുവാൻ നാം ഒരുങ്ങരുത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള അസൂയയുടെയോ അഹങ്കാരത്തിൻ്റെയോ അശുദ്ധമായതായോ ചിന്ത നമ്മുടെ മനസ്സിനെ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ തലയിലിട്ട് താലോലിക്കാതെ തട്ടിത്തെറിപ്പിക്കണം. അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു ന്യായീകരണം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നത് മാരകമാണ് സുഹൃത്തെ. നാം അതിനോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വിധത്തിലുള്ള സന്ധി ചർച്ചകൾക്ക് നാം തയ്യാറല്ല. ഒരിക്കലായിട്ട് നാം ആ വിഷയം അവസാനിപ്പിച്ചു, അത് വീണ്ടും തുറക്കുവാൻ നാം ഒരുങ്ങരുത്. നാം ജഡത്തെ ക്രൂശിച്ചു, ആ ആണികൾ ഇനിയും ഊരുവാൻ ഒരുങ്ങരുത്. അത് അബദ്ധമാണ്, മാരകമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തെയും തോൽവിയിലേക്ക് വലിച്ചിഴയ്ക്കും. ഈ കാര്യത്തിലുള്ള വിജയത്തിന് നമ്മെ സഹായിക്കുന്നത് ആരാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. 25-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 16-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നടക്കുക എന്നതും ഇവിടെ നടക്കുക എന്നുപയോഗിച്ചിരിക്കുന്നതും ഗ്രീക്കിൽ രണ്ട് പദമാണ്. ഇവിടെ അടിസ്ഥാനപരമായും ആരംഭമായുമുള്ള കാര്യമാണ്. മുൻപോട്ട് നീങ്ങുക, ക്രമമായി കാൽ വെക്കുക എന്ന അർത്ഥത്തിലാണ്. നടക്കുന്നതിൻ്റെ പ്രമാണങ്ങളാണ് 16-ാം വാക്യത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ നടക്കുവാൻ പഠിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തട്ടിയും മുട്ടിയും വീണും എഴുന്നേറ്റും നാം നടക്കുവാൻ പഠിക്കുന്നത് പോലെ നാം ആത്മാവിനാൽ നടക്കുവാൻ ആരംഭിക്കും. ഇതൊരു പഠന പ്രക്രിയയാകുന്നു. എന്താണ് നടക്കുക എന്നാൽ? നടക്കുന്നത് ഒരു കാൽ മറ്റേ കാലിൻ്റെ മുൻപിൽ എടുത്തു വെക്കുന്നതാണല്ലേ. അതേക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. നടക്കുക എന്നാൽ അതാണ്, അതാണ് അതിൻ്റെ അർത്ഥം. താങ്കൾ എങ്ങനെയാണ് നടക്കുവാൻ പഠിച്ചത്? ഈ വിഷയത്തെക്കുറിച്ചൊരു പ്രസംഗം കേട്ടിട്ടാണോ? നടക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കായി താങ്കൾ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടോ? അതോ താങ്കൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനം എവിടെയെങ്കിലും നേടിയിട്ടുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങൾ ഉള്ളവർക്കറിയാം അവർ എങ്ങനെയാണ് നടക്കുവാൻ അഭ്യസിക്കുന്നതെന്ന്. അതെ, വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും അവർ നടക്കുന്നു. ആത്മാവിൽ നടക്കുവാൻ നാം പഠിക്കുന്നതും ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ വീണുവെന്ന് വന്നേക്കാം. നാടാകെ നാട് മുഴുവൻ നടന്ന് സകല കൺവെൻഷനുകളിലും ക്യാമ്പുകളും ക്ലാസുകളും സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോട്ട് എഴുതി നടക്കുന്ന ആളുകളെ എനിക്കറിയാം. ഒരു കുഴപ്പം മാത്രം, അവർ ഇതുവരെ ജീവിക്കുവാൻ തുടങ്ങിയില്ല. എന്താണ് അവരുടെ പ്രശ്നം? നടക്കുവാൻ പഠിച്ചില്ല. ആത്മാവിൽ നടക്കുവാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ താങ്കൾ ആരംഭിക്കണമെന്നത്രേ. എന്തുകൊണ്ടിപ്പോൾ ആരംഭിക്കുന്നില്ല? ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പോവുകയാണ്. ആത്മാവിൻ്റെ ഫലം എന്നിൽ ഉണ്ടാകുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുവാൻ പോവുകയാണെന്ന് നിങ്ങൾ പറയുക. നിങ്ങൾ വീണെങ്കിലോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാകുമില്ലേ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഴും, നിങ്ങൾക്ക് തീർച്ചയായും അത് മുറിവ് നൽകും. ഞാൻ എത്ര പ്രാവശ്യം വീഴും എന്നായിരിക്കും നിങ്ങളുടെ സംശയം. എനിക്കറിയില്ല, ഞാൻ ഇന്നും വീഴാറുണ്ട്. എന്നാൽ ആത്മാവിൽ താങ്കൾ നടക്കുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. അത് മാത്രമേ ഒരു മാർഗമുള്ളൂ. അതെ പ്രിയ സുഹൃത്തെ, താങ്കൾ ഇന്ന് തന്നെ കാലെടുത്ത് വെച്ച് നടക്കുവാനും പരിശുദ്ധാത്മാവിൽ ചാരുവാനും ആരംഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുക. അത് മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. താങ്കൾ അപ്രകാരം സമർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവിന് താങ്കളെ കൈപിടിച്ച് നടത്തുവാൻ സാധിക്കൂ. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നടക്കുന്നത് എപ്രകാരമെന്ന് തനിയെ നാം മനസ്സിലാക്കും. ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന എന്തെന്നാൽ, കർത്താവേ, അങ്ങേ പ്രസാദിപ്പിക്കുന്നത് പോലുള്ളൊരു ജീവിതം ഇന്ന് ജീവിക്കുവാൻ എനിക്ക് കഴിയില്ല. അത് എന്നിലൂടെ അങ്ങ് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആത്മാവിൽ നടക്കുന്നവരാകണം. നമ്മുടെ ജീവിത രീതി തന്നെ ഇത് വെളിപ്പെടുത്തണം. നമ്മുടെ കുടുംബജീവിതത്തിൽ, ജോലി രംഗങ്ങളിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, നാം വായിക്കുന്ന പുസ്തകങ്ങളിൽ, ഓരോ വിശ്വാസിക്കും പിടിച്ചെടുക്കാവുന്ന അകലത്തിലാണ് വിജയം. കാരണം ഓരോ വിശ്വാസിയും തൻ്റെ ജഡത്തെ ക്രൂശിച്ചിരിക്കുകയാണ്. ഓരോ വിശ്വാസിയും ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം ഓരോ ദിവസവും നമ്മെക്കുറിച്ചുള്ള ഈ സത്യങ്ങൾ ഓർക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുകയും ആകുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് ആകുന്നു യഥാർത്ഥ നടപ്പ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് നടക്കുവാൻ സാധിക്കൂ. 26-ാം വാക്യം നോക്കിക്കാട്ടെ. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികളാകരുത്. നാം വൃഥാഭിമാനികളാകരുത്. നിങ്ങളും ഞാനും ഒരിക്കലും ദൈവത്തിൻ്റെ നിലവാരത്തിലുള്ള ഉന്നതരായ വിശുദ്ധന്മാരാകുകയില്ല. അവൻ അത്ഭുതവാനാണ്. അവൻ എത്ര അത്ഭുതവാൻ! അവിടുന്ന് നമ്മുടെ സകല ആരാധനയ്ക്കും യോഗ്യനാണ്. കൊച്ചുകുട്ടികളെ പോലെ നമുക്കവനെ ആശ്രയിച്ചുകൊണ്ട് നടക്കാം. നാം ചെയ്യണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അതത്രേ. ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ വൃഥാഭിമാനികളെ കാണുവാൻ സാധിക്കും. തങ്ങൾ അല്ലാത്തതും തങ്ങൾക്കില്ലാത്തതും ഉണ്ടെന്ന് കാണിക്കുന്ന ദുരഭിമാനം. അനേകരും ഈ സ്വഭാവത്തിൻ്റെ അടിമകളാണ്. ഇതൊരു ശാപമായി മാറിയിരിക്കുകയുമാണ്. തങ്ങൾക്കില്ലാത്ത വിദ്യാഭ്യാസം ഉണ്ടെന്ന് കാണിക്കുവാനുള്ള വ്യഗ്രത, തങ്ങൾക്കില്ലാത്ത പണമോ ചുറ്റുപാടുകളോ ഉണ്ടെന്ന് കാണിക്കുക, തങ്ങൾക്കില്ലാത്ത സൗന്ദര്യം ഉണ്ടെന്ന് വരുത്തുക, അതെ, തങ്ങൾക്കില്ലാത്ത ഭക്തി ഉണ്ടെന്ന് കാണിക്കുന്നവരും കുറവല്ല. ഇന്ന് കൂടുതലും അതായിരിക്കുമല്ലോ, അല്ലേ? അതുകൊണ്ട് ബന്ധങ്ങളിൽ ഉലച്ചിൽ, തമ്മിൽ തമ്മിൽ അസ്വസ്ഥത, പോരിന് വിളിക്കുന്ന സ്ഥിതിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. നാം മറ്റുള്ളവരെ വഴക്കിന് വിളിക്കുകയും അവരോട് അസൂയപ്പെടുകയും അരുത്. നാം നമ്മുടെ ഉയരം കൂടിയ കസേരകളിൽ നിന്നിറങ്ങി ആത്മാവിൽ നടക്കേണ്ടതാണ്. ക്രിസ്തീയ ജീവിതം ദൈനംദിനമുള്ള ഒരു നടപ്പാണ്. ക്രിസ്തീയ ജീവിതം അപ്രകാരം നയിക്കുന്നില്ല എങ്കിൽ അത് നമുക്ക് തന്നെ ഭാരമാണ്, ശാപമാണ്. 26-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മെക്കുറിച്ച് തന്നെ നമുക്കുള്ള അഭിപ്രായത്തെ ആശ്രയിച്ചാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവം അല്ലെങ്കിൽ പെരുമാറ്റ രീതി ഇരിക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മെക്കുറിച്ച് തന്നെ നമുക്കുള്ള അഭിപ്രായത്തെ ആശ്രയിച്ചാണ് നമുക്ക് മറ്റുള്ളവരോടുള്ള മനോഭാവം അല്ലെങ്കിൽ പെരുമാറ്റ രീതി ഇരിക്കുന്നത്. നമുക്ക് വൃഥാഭിമാനം ഉള്ളപ്പോഴാണ് നാം മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുകയും അവരോട് അസൂയപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ ഇന്നാരേക്കാൾ കൂടിയവനാകുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനും താഴെ കാണുവാനും നാം ശ്രമിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ പിൻപിലുള്ള അർത്ഥം തന്നെക്കുറിച്ച് തന്നെ ശൂന്യമായ, വൃഥാവായ, തെറ്റായ അഭിപ്രായമുള്ള ഒരാളെക്കുറിച്ചാണ്. അവൻ തന്നെക്കുറിച്ച് തന്നെ ഇല്ലാത്തതെന്തോ ആകുന്നു ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സ്വയം വഞ്ചിക്കുകയാണ്. നാം നമ്മെ വഞ്ചിക്കുമ്പോൾ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം വിഷം കലർന്നതാകും. മറ്റുള്ളവരുമായുള്ള ബന്ധം ഉലയുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എല്ലായ്പ്പോഴും വഞ്ചനയായിരിക്കും. പൗലോസിൻ്റെ അഭിപ്രായത്തിൽ നാം വഞ്ചിക്കുമ്പോൾ ഒന്നുകിൽ നാം മറ്റുള്ളവരെ പ്രകോപിപ്പിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്തും. നാം ആരോ ഒരുപാട് കൂടിയവരാണ് എന്ന ചിന്തയുള്ളതിനാൽ അത് പ്രകടമാക്കുവാൻ നാം ശ്രമിക്കും. അപ്പോസ്തലൻ ഇവിടെ എഴുതുന്നത് നമ്മുടെ അനുഭവങ്ങളിലും വാസ്തവമാണല്ലേ, നാം മറ്റുള്ളവരോട് ഈ പറഞ്ഞ മനോഭാവങ്ങളിൽ ഒന്ന് വെച്ച് പുലർത്തും. നാം ഒന്നുകിൽ മറ്റുള്ളവരെക്കാൾ കൂടിയവരാണെന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ കുറഞ്ഞവരാണെന്നുള്ള ചിന്തയിൽ ജീവിക്കും. മറ്റുള്ളവരെക്കാൾ കൂടിയവരാണെന്ന ചിന്തയാകുന്നെങ്കിൽ നാം എല്ലാവരെയും പോരിന് വിളിക്കും. നമ്മുടെ ഉയർന്ന അവസ്ഥ അറിയുവാനും അനുഭവിക്കുവാനും നാം ആഗ്രഹിക്കുന്നു. ആരെയും കൂസുന്ന മനോഭാവമല്ല, എല്ലാവരോടും നാം വഴക്കിടും. എന്നാൽ മറ്റുള്ളവരെ കൂടിയവരായി ചിന്തിക്കുന്ന ഭാവമാകുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന മനോഭാവം അസൂയയുടേതാണ്. രണ്ട് വിധത്തിലും നമ്മുടെ മനോഭാവം ദുരഭിമാനത്തിൻ്റെതാണ്, വഞ്ചനയുടേതാണ്. നമ്മെക്കുറിച്ചുള്ള ആ ചിന്തയാൽ എതിരാളികളെ വെച്ച് പൊറുപ്പിക്കുവാൻ നാം തയ്യാറല്ല. ഇന്ന് അനേകരുടെയും ഈ ബലഹീനത എത്രയേറെ ദോഷമാണ് ചെയ്യുന്നതെന്നറിയാമോ? ഇതിന് അനേകം ഉദാഹരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഞാൻ ഉദാഹരണങ്ങൾ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല, നിങ്ങൾക്ക് തന്നെ അത് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഒന്നുകിൽ ഞാൻ മറ്റാരെക്കാളും ഉയർന്നവനാകുന്നു എന്ന ചിന്ത, എൻ്റെ കഴിവുകൾ, എൻ്റെ കുടുംബം, എൻ്റെ പഠിത്തം, എൻ്റെ സൗന്ദര്യം, എൻ്റെ ജോലി, എൻ്റെ സ്വാധീനം, ഇതൊക്കെ നോക്കുമ്പോൾ മറ്റുള്ളവരെ പുച്ഛമായി എനിക്ക് തോന്നും. അങ്ങനെ വരുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഇടർച്ചയായിത്തീരും, മറ്റുള്ളവരെ പോരെന്ന് വിളിക്കും. വഴക്കിടുന്ന മനോഭാവം, അല്ല എങ്കിൽ അസൂയയുടെ മനോഭാവം, ഇതൊരിക്കലും ആത്മാവിൻ്റെ ഫലമല്ല എന്നോർക്കണം സുഹൃത്തെ. ജഡത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ്. ആത്മാവിൻ്റെ ഫലമാകുന്ന ആ സ്നേഹം വളരെ വ്യത്യസ്തമാണ്. വിശ്വാസികൾ പരിശുദ്ധാത്മാവിൽ നടക്കുമ്പോൾ ആകുന്നു അത് പ്രദർശിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ദുരഭിമാനം ഒന്നും ഇല്ല. പിന്നെയോ, ആത്മാവിന് കീഴ്പ്പെടുവാൻ നിരന്തരം ആഗ്രഹിക്കുകയാണ് അവർ. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരുന്നില്ല. തങ്ങളുടെ സ്വന്തം പാപങ്ങളും അയോഗ്യതയും കാണുവാൻ പരിശുദ്ധാത്മാവ് അവരുടെ കണ്ണുകളെ തുറന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവദൃഷ്ടിയിൽ മറ്റുള്ളവർക്കുള്ള പ്രാധാന്യവും വിലയും കാണുവാൻ അവർക്ക് സാധിക്കുന്നു. ഇപ്രകാരത്തിലുള്ള സ്നേഹമുള്ള ആളുകൾ മറ്റുള്ളവരെ കൂടുതൽ പ്രധാനപ്പെട്ടവരായി കണ്ട് അവരെ ശുശ്രൂഷിക്കുവാനുള്ള കൂടുതൽ അവസരങ്ങൾ അന്വേഷിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ കഴിയുകയും തങ്ങളുടെ അയോഗ്യതയെ ദൈവസന്നിധിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, അവർ സ്നേഹമുള്ള ആളുകൾ ആയിരിക്കും. അവർ മറ്റുള്ളവരെ കൂടുതൽ പ്രധാനപ്പെട്ടവരായി കണ്ട് അവരെ ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ അന്വേഷിക്കും. ക്രിസ്തീയ ബന്ധങ്ങൾ എതിർപ്പിനാലല്ല, ശുശ്രൂഷയാലാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റുള്ളവരോടുള്ള ശരിയായ മനോഭാവം, ഞാൻ നിന്നേക്കാൾ നല്ലവനാണ്, ഞാനത് തെളിയിക്കാം എന്നുള്ളതോ, നീ എന്നേക്കാൾ നല്ലവനാണ്, ഞാൻ ഒതുങ്ങിക്കഴിഞ്ഞോളാം എന്നുള്ളതോ അല്ല. പിന്നെയോ, നിനക്ക് അവകാശപ്പെട്ടതിൽ നീ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനാൽ നിന്നെ ശുശ്രൂഷിക്കുന്നത് എൻ്റെ സന്തോഷവും പദവിയുമാകുന്നു എന്ന ചിന്ത. അതെ, ആത്മാവിൽ നടക്കുന്ന ഒരാളുടെ മനോഭാവം ഇതായിരിക്കണം. ഇതേ മനോഭാവമുള്ള ഒരു വ്യക്തി ജീവിതത്തിൽ എപ്പോഴും വിജയത്തിലേക്കായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സ്വയം ഒന്ന് പരിശോധിച്ചാട്ടെ, താങ്കളുടെ മനോഭാവം, അതെ മറ്റുള്ളവരോടുള്ള മനോഭാവം എപ്രകാരമാണ്? അസൂയയുടേത്, അതോ മറ്റുള്ളവരെ താഴ്ത്തിക്കാണുന്ന മനോഭാവം, അതോ സ്നേഹത്തിൻ്റെ മനോഭാവം? ഇന്ന് സ്നേഹത്തിൻ്റെ ആ മനോഭാവത്തിൽ അല്ല താങ്കൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സ്വയം വിധേയപ്പെടുത്തൂ. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ ശരിയായ വഴിയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അവൻ അതിനായി താങ്കളെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് അവിടുത്തെ വചനം ഞങ്ങളോട് സംസാരിക്കുന്നത്. അവിടുത്തെ വചനം അനുസരിച്ച് ജീവിപ്പാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളിൽ തന്നെ പുകഴുവാൻ യാതൊരു യോഗ്യതയുമുള്ളവരല്ല.